2022 ഒക്ടോബർ 26 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പട്ടാളത്തെയും തല്ലിച്ചതയ്ക്കുന്ന പോലീസ്. കൊല്ലം ഡയറിയിൽ സി വിമൽകുമാർ എഴുതുന്നു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ വലിയൊരു ബോർഡ് തൂക്കിയിട്ടുണ്ട്. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന ബോർഡ് കണ്ട് കയറിച്ചെല്ലാൻ ഒരു സാധാരണക്കാരൻ ഇന്ന് രണ്ടുവട്ടം ആലോചിക്കും. ഏതെങ്കിലും കേസിലുൾപ്പെട്ട് സ്റ്റേഷനിലെത്തിയാൽ പോലീസിന്റെ കൈക്കരുത്തറിയാതെ പുറത്തുവന്നാൽ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. എല്ലാ സ്റ്റേഷനും എല്ലാ പോലീസുകാരും ഇത്തരക്കാരാണെന്ന് ഇതിനർത്ഥമില്ല. പക്ഷേ ഒരു വിഭാഗം പോലീസുകാരെങ്കിലും കാട്ടാളന്മാരെ പോലെയോ അതിനും അപ്പുറമോ കുഴപ്പക്കാരായി മാറിയിരിക്കുന്നു. ഒരു കേസിലും പെടാത്ത ഒരു സൈനികനും സഹോദരനും കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റുവാങ്ങിയ അതിക്രൂരമായ മർദ്ദനം ഇതിൽ ഒടുവിലത്തെ സംഭവമാണ്. സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും ചർച്ചയായ സംഭവം പോലീസ് സേനയ്ക്ക് ചെറിയ മാനക്കേടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. കരിക്കോട് പേരൂർ ഇന്ദീവരത്തിൽ വിഷ്ണുവിനെയും സഹോദരൻ വിഘ്നേഷിനെയും സെപ്റ്റംബർ 25 സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയും തുടർന്ന് പോലീസിനെ ആക്രമിച്ചതായി കള്ളക്കേസുണ്ടാക്കി ജയിലിലടയ്ക്കുകയും ചെയ്ത സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവന്നത് ദിവസങ്ങൾക്ക് ശേഷമാണ്. ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുകയോ പ്രതിയാവുകയോ ചെയ്യാത്ത നിരപരാധികളായ സഹോദരങ്ങളെ തല്ലി ജീവച്ഛവങ്ങളാക്കിയ പോലീസിന്റെ കിരാത നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ദക്ഷിണമേഖലാ IG പി പ്രകാശ് സസ്പെൻഡ് ചെയ്തെങ്കിലും കടുത്ത നടപടി തന്നെ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ ഉൾപ്പെട്ടിട്ടുള്ളതായും പരാതിയുണ്ട്. 12 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തുവന്ന സഹോദരങ്ങൾക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന്റെ വിവരങ്ങളറിഞ്ഞ് കേരളം ഞെട്ടി. DYFI കുണ്ടറ മേഖലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ വിഘ്നേഷിനെ നീ പിണറായിയുടെ ആളാണോടാ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. സൈനികനായ വിഷ്ണുവിനോട് നീ ഇനി ഈ വിരൽ കൊണ്ട് കാഞ്ചി വലിക്കില്ല എന്ന് പറഞ്ഞ് വിരലുകൾ അടിച്ചൊടിച്ചു. നീ ചത്താൽ നിന്റെ ശവത്തിലൊരു റീത്ത് വെക്കുമെന്നായിരുന്നു അനീഷ് മുഹമ്മദിന്റെ ആക്രോശമെന്ന് ജാമ്യത്തിലിറങ്ങിയ വിഘ്നേഷും വിഷ്ണുവും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രണ്ടു മക്കളുടെ ദേഹത്തെ മർദ്ദനമേറ്റ പരിക്കുകൾ കണ്ട് മാതാവ് സലിലകുമാരിക്ക് സങ്കടമടക്കാനായില്ല. കിളികൊല്ലൂരിലേതിന് സമാനമല്ലെങ്കിലും സമീപ ദിവസങ്ങളിൽ കോതമംഗലത്ത് SFI പ്രവർത്തകനോടും മഞ്ചേരിയിൽ യുവതിയോടും പോലീസ് കാട്ടിയ ക്രൂരതകളും ചർച്ചയായി. എന്നിട്ടും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ഇതുവരെ മനസ്സു തുറന്നിട്ടില്ല. സൈനികനെ തല്ലിച്ചതച്ച കേസ് സൈന്യം വളരെ ഗൌരവമായി ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് സൈനികന്റെ കുടുംബവും വിമുക്ത ഭടന്മാരുടെ സംഘടനകളും പരാതി നൽകിയിട്ടുണ്ട്. അതിനാൽ ഈ കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. പോലീസുകാർക്കെതിരെ മിലിറ്ററി ഇന്റലിജൻസ് സുപ്രീംകോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. SI അനീഷ് മുഹമ്മദിന് നിരോധിത സംഘടനയുമായുള്ള ബന്ധം കൂടി പുറത്തായതോടെ NIA അന്വേഷണവും ഉണ്ടായേക്കുമെന്നാണ് സൂചന. ചുരുക്കം ചിലർ ചെയ്യുന്ന കരാളകൃത്യങ്ങൾക്ക് മുഴുവൻ സേനയും പ്രതിക്കൂട്ടിലാകേണ്ടി വരുന്നതിൽ സേനയിൽ കടുത്ത അമർഷമാണ് ഉയരുന്നത്. DGP ലോക്നാഥ് ബെഹ്റയുടെ കാലത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള 70 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. മേലുദ്യോഗസ്ഥരുടെ പീഡനവും കടുത്ത ജോലിഭാരവും പോലീസിനെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന പരാതിയും അവർ ഉയർത്തുന്നു. അടുത്തിടെ പാലക്കാട് നിന്ന് ഒരു വനിതാ CIA കാണാതായ സംഭവം ഇതിനുദാഹരണമാണ്. ഇവരെ പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞതും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദം സഹിക്കാൻ കഴിയുന്നില്ലെന്നാണ്. പോലീസിന് അധികാരമില്ല. 3 കുറ്റകൃത്യങ്ങളിലൊഴികെ ഒരു സൈനികനെയോ സൈനിക ഓഫീസറെയോ അറസ്റ്റ് ചെയ്യാൻ ലോക്കൽ പോലീസിന് ഒരധികാരവുമില്ലെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 45(1) വകുപ്പ് വ്യക്തമാക്കുന്നു. കൊലപാതകം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ബലാത്സംഗം എന്നീ കുറ്റകൃത്യങ്ങളിൽ ഇര സിവിലിയനാണെങ്കിൽ മാത്രമേ ഒരു സൈനികനെയോ ഓഫീസറെയോ വ്യക്തമായ തെളിവോടെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമുള്ളൂ. ഈ കുറ്റകൃത്യങ്ങളിലെ ഇര സേനയിലുള്ളവരാണെങ്കിൽ അതിന്മേൽ കേസെടുക്കാനും പ്രതിയെ അറസ്റ്റ് ചെയ്യാനും സൈനിക പോലീസിനും കോടതിക്കും മാത്രമാണ് അധികാരമെന്ന് Army Act 70, Air Force Act 72, Coast Guard Act 50 എന്നീ വകുപ്പുകൾ പ്രത്യേകം നിഷ്കർഷിക്കുന്നു. ഇതല്ലാത്ത കേസുകളിൽ കോടതി ഉത്തരവുണ്ടായാൽ പോലും കേന്ദ്ര സർക്കാരിന്റെ രേഖാമൂലമുള്ള അനുമതി കൂടാതെ ഒരു പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരമില്ലെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 197(2) വകുപ്പ് പ്രകാരം വ്യക്തമാക്കുന്നുണ്ട്. ഈ നിയമം സംബന്ധിച്ച് പോലീസിലെ ഉന്നതർ പോലും ബോധവാന്മാരല്ലെന്നതാണ് ഗൌരവമേറിയ വസ്തുത. 1985 ഒക്ടോബർ 6 തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിലേക്ക് 2 ട്രക്കുകളിൽ തോക്കുകളുമായെത്തിയ ഒരു സംഘം പട്ടാളക്കാർ ഇരച്ചുകയറി സെല്ലിലടച്ചിരുന്ന ഒരു പട്ടാളക്കാരനെ മോചിപ്പിച്ചുകൊണ്ടുപോയ സംഭവമാണ് കിളികൊല്ലൂർ സംഭവത്തിനൊപ്പം ഇപ്പോൾ ചർച്ചയാകുന്നത്. മുക്കുന്നിമലയിൽ പട്ടാളത്തിന്റെ ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്നാരോപിച്ചാണ് നേമം പോലീസ് പട്ടാള ബാരക്കിൽ കയറി ബൊപ്പയ്യൻ എന്ന സൈനികനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവമറിഞ്ഞ് ഓഫീസർമാർ പോലും ഞെട്ടി. അവരുടെ അറിവോടെ അന്ന് രാത്രി 150 ആയുധധാരികളായ സൈനികർ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു. അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയും വയലാർ രവി ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. സ്റ്റേഷൻ ആക്രമിച്ച സൈനികരെ അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടി കരുണാകരൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ സമീപിച്ചെങ്കിലും രാജീവ് ഗാന്ധി അനുമതി നൽകിയില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടിയെടുക്കാൻ പോലീസിന് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല.